ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിനെ യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷി എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിനെ അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാവുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരിശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറെഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് യോർദാനക്കര യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവത്വം തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ നാളെ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്ന കണ്ടവരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരോ, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവനവരോട് വന്നു കാണുമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്നിടം അവർ കണ്ടു, അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ഷിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ഷിമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മെസ്സീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ഷിമോൻ ആകുന്നു, നിനക്ക് കേഫായെന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേ നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയ്ദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, നീ ന്യായപ്രമാണത്തിൽ മോശയെയും പ്രവാചന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അച്ഛയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അച്ഛയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദേവദൂതന്മാർ കയറി കയറുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നവനോട് പറഞ്ഞു. 3 ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു, ഇപ്പോൾ കോരി വിരുന്ന് വാഴിച്ചു കൊണ്ടുപോയി കൊടുപ്പിൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. പിന്നായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയാറേ മണവോളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്നവനുമാണ് ഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണി ഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ടു പ്രാവിളെ വിൽക്കുന്നവരോട് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിവിശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചിരുന്നു ചോദിച്ചു. യേശുവിനോട് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവനത് പറഞ്ഞുവെന്ന് അവർ മരിച്ചവരിൽ നിന്ന് ഉയർന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്തു. തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പെരുന്നാൾ യെരുശലേമിലിരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം. അഹശ്വേരോശിന്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂശൻധാര രാജധാനിയിൽ തന്റെ രാജാസനത്തിന്മേലിരിക്കുമ്പോൾ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തന്റെ സകല പ്രവക്കന്മാർക്കും ക്രിസ്ത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസിയിലെയും മേദിയയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ കാണിച്ചു. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂശൻധാര രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രകാരത്തിൽ വെച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. അവിടെ വെങ്കൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ചണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകളുണ്ടായിരുന്നു. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്കൊത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത്. ഓരോരുത്തൻ താൻ താന്റെ മനസ്സുപോലെ തന്നെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞു കുടിച്ചു ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് മെഹമാൻ, ബിസ്ത, ഹർബോന, ദിക്ത, അബക്ത, സേസർ, സർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന 7 ഷണ്ടന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ചു. രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഷിയായിരുന്നു. എന്നാൽ ഷണ്ടന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർശന, ശേഖാർ, അത്മാഥ, തർശീസ്, മേരസ്, മർസന, മെമൂഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേദിയിലെയും ഏഴ് പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു. രാജധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ചണ്ടന്മാർ മുഖാന്തരം അവസ്ഥ രാജാവയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായി കൊണ്ട് രാജധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു. അതിനെ മെമൂഖാൻ രാജാവിനോടും പ്രമുഖന്മാരോടും ഉത്തരം പറഞ്ഞതെന്തെന്നാൽ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വേരോശ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരോശ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറേ, അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർസിയിലെയും മേദിയിലെയും പ്രഭുപത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനിയും അവസരോച്ച് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുവമ്പലെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർസ്യരുടെയും മേജരുടെയും രാജധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവളുടെ രാജ്ഞിസ്ഥാനം അവളെക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രവൃത്തന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാന്റെ വാക്കുപോലെ ചെയ്തു. ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിന്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. അതിനുശേഷം അഹശ്വേരോശ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ വന്നത് രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ എന്നികമാരെ അന്വേഷിക്കട്ടെ, രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം, അവർ സൗന്ദര്യമുള്ള യുവതികളെ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂസൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ചണ്ഡനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ശൂസൻ രാജധാനിയിൽ ബെന്യാമിനായ കീശിന്റെ മകനായ ശിമിയുടെ മകനായ യായിരിന്റെ മകൻ മൊർദ്ദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടായ കൊണ്ടുപോയ യഹൂദ രാജാവായ യോഖന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്നു. പോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖയും ആയിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദ്ദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. രാജാവിന്റെ കൽപ്പനയും വിധിയും തർക്കമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂസൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ചു. കൂട്ടത്തിൽ എസ്തേരിനെയും രാജധാനിയിലെ അന്തപുര പാലകനായ ഹേഗയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ഏഴ് ബാല്യക്കാരത്തുകളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തുകളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. എത്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അത് അറിയിക്കരുത് എന്ന് മൊർദ്ദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേരിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദ്ദെഖായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനുള്ള വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തർക്ക് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതിയും രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോടും തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിനെ അവൾ ചോദിക്കുന്ന സകലവും അവൾ കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ഡനായ വെപ്പാട്ടുകളുടെ പാലകനായ ശയസ്ഗസിന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിനവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞു വിളിച്ചതല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മർദ്ദേഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിനെ രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേറിനെ അഹശ്വരേഷ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുചെന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകലകന്യകമാരിലും അധികം കൃപയും പക്ഷു അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീരം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. 2-ാം പ്രാവശ്യം കനികമാരെ ശകരിച്ചപ്പോൾ മർദ്ദേക്കായി രാജാവിന്റെ വാതുക്കൽ ഇരുന്നിരുന്നു. മർദ്ദേക്കായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മർദ്ദേക്കായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മർദ്ദേക്കായി രാജാവിന്റെ വാതുക്കൽ ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ദാനും തേരശും കുർത്തിച്ച് അഹശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മർദ്ദേക്കായി കാര്യമറിഞ്ഞു എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മർദ്ദേക്കായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. സങ്കീർത്തനം. എന്റെ പുകഴ്ചയായ ദൈവമേയും മൗനമായിരിക്കരുത്. ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു. പോഷ്ടുള്ള നാവുകൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദേശവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു. കാരണം കൂടാതെ എന്നോട് പരിചയിരിക്കുന്നു. എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവന്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലത്തെ ഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്ത് നിൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവളുടെ മക്കൾ അവന്റെ മക്കളാലും ഞേത്തണ്ട് നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവങ്ങളെ ഭവനങ്ങളെ വിട്ടേരു നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യ ജാതിക്കാറവന്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ. അവന്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവന്റെ സന്തതിയും മുടിഞ്ഞു പോകട്ടെ. അവരുടെ തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. തന്റെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും അരുതേ. അവയെല്ലാം ഇപ്പോഴും ഹടവും പാകിയിരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ചോദിച്ചു കളയേണ്ടതിന് തന്നെ അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തവും ഉപദ്രവിച്ചു. ശാപവന് പ്രിയമായിരുന്നു, അത് അവനുഭവിച്ചു. അനുഗ്രഹവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നുപോയി. വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരക്കി കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതെന്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നേഴ് പോലെ ഞാൻ കടന്നുപോകുന്നു. ഒരു വെള്ളിക്കിളി വെട്ടുക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. എന്റെ മഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എന്റെ ദേഹം പുഷ്ടി വിട്ട് ശയിച്ചിരിക്കുന്നു. ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ ഇന്ന് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. എന്റെ എതിരാളികൾ നിന്ന് ഹരിക്കും, പുതക്കി പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എന്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ ഞാൻ പുരുഷാരത്തിന് നടയിൽ അവനെ പുകഴ്ത്തും. ഞാൻ എളിവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു. യഹോവ എന്റെ കർത്താവിനോട് അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളൂ, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാം. നിന്റെ ബലമുള്ള ചെങ്കോൾ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. യഹോവ സത്യം ചെയ്തു, അനുദവിക്കുകയുമില്ല. നിന്റെ വലത്ഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ന്യായം വിധിക്കും, അവൻ എല്ലാടവും ശങ്ങുൾ കൊണ്ട് നിറയ്ക്കും. വിസ്താരമായ ദേശത്തിന്റെ തലവിനെ തകർത്ത് കളയും. അവൻ വഴിയേറിയുള്ള തോട്ടിൽ നിന്ന് കുന്നുകുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരിലവിടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഹോവിക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിവയുമാകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്കെ ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ ഏകാശം അവൻ ഭജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാവുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവൻ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിനെ വീണ്ടെടുപ്പയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാവുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട്. അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിടവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരിടവർക്ക് ഏറിട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കാരുണയും നീതിയുള്ളവനാവുന്നു. കൃപതോ നീ വായ്പ കൊടുക്കുന്നവന് സുഖമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല. നീതിമാനിലേക്ക് ഓർമ്മയിലിരിക്കും. ദുർവർത്തമാണെന്ന് താൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടനത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ചുരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെയും യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്ക് മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി യഹോവയുടെ ദൈവം നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിവർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മറ്റയാളുടെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഇസ്രയേൽ മിസ്രയേമിൽ നിന്നും യാക്കോവിന്റെ ഗൃഹം അന്യഭാഷയുള്ള ജാതികളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവിന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രയേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാളുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാളുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോവിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക. അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീരറവുമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നതിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയുണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിച്ച അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിച്ച അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാവുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പീൻ. യഹോവാന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനോട് ദേശത്തെ ഘടവും ഭാഗം നടക്കും, ഞാൻ വലിയ കഷ്ടകരായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഹോഷ് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയെ കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവയേസ് നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ,
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും സ്തുതിയുള്ളവരോഹായിക്കുന്ന സ്തുതി അത് നിലനിൽക്ക തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സദരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനുമാണ് ആന്തരികമായ പരിവർത്തനത്തിന് നമ്മെ തന്നെ വിധേയമാക്കുവാനും അതിലുപരി അനുദിനം ദൈവം ചെയ്യുന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദി തോന്നിയ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുവാനും അതോടൊപ്പം തന്നെ നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്വയം സമർപ്പണ ബോധത്തോടുകൂടി ആ കർത്തൃസന്നിധിയിൽ അടുത്തു വരുവാനുമൊക്കെ ദൈവം നമുക്ക് തന്ന കരുണയും കൃപയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ അവിടുത്തെ കൃപയും കനിവും നമ്മളോടുണ്ടാകണമെന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഇപ്പോഴതിനെ വളരെ ആത്മീയമായി നയിക്കുകയും ചെയ്യുന്ന അഭിയന്യ ഇടവക പത്രപോലത്താ തിരുമനസിനെയും വളരെ ആദരവോട് ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അന്യ മാമനച്ചൻ, അന്യ വി സി വർഗീസ് അച്ഛൻ, അന്യ സക്കറി അറമ്പാച്ചൻ, അതുപോലെ തമ്പാനച്ചൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും ചൊരിയട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ 271-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിന് നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ജീവിതത്തിന്റെ നൊമ്പരങ്ങളും സ്വബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളും അലറുന്ന കൊടുങ്കാറ്റ് പോലെയും നമുക്ക് മുമ്പിലും പിമ്പിലുമൊക്കെ അലയടിക്കുമ്പോഴും കരഞ്ഞ കലങ്ങിയ കണ്ണോടുകൂടി നയനങ്ങളോടുകൂടി ആ ബലമുള്ള പാറയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുകയും ഉറപ്പുള്ള കരങ്ങളിൽ നമ്മുടെ കരങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ അന്തന്നില്ലാത്ത ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു, എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാളെയും ആ നന്മ നമ്മളിൽ രൂപപ്പെട്ട് വരത്തക്കവണ്ണം ആഴമായി ആ സത്യത്തെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ഈ ഗീതവും സമർപ്പണമായി നമ്മൾ രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 271-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ ഭാഗത്വം കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതും താവൻ ഞാനല്ലയോ കരങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുക ഞാൻ നിന്നെ. എല്ലാവരും നിൻ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ, എന്റെ കാലത്തിൽ നിന്നെ വാഹിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ കാലത്തിൽ നിന്നെ വാഹിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുക നേ. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിനോ വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിനും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. അരുതുന്നവൻ ഞാൻ
തിരുമേ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
തിരുവേണിയുണ്ടോ? തിരുവേണി ജോയിൻ ചെയ്തിട്ടുണ്ടോ? തിരുവേണി മാമനച്ചൻ കോമ പ്രാർത്ഥന നടത്തിക്കാം. അച്ഛൻ
മാമനച്ചൊന്നും വൈശ്രഭായമായ സത്യദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി.
നമ്മുടെ മേൽ അവിടെയെല്ലാം തന്റെ കരുണയമനോഗുണമൊന്നേക്കുണ്ടായിരിക്കുമാറാകണമേ ആമീൻ.
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
മരണേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
ഞങ്ങളുടെ പിതാവേം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിട്ട തുറക്കത്തിലെ പോലെ ഭൂമി
ആശുള്ള അപ്പഞ്ഞാക്കെന്നും തരയണമേ. ഞങ്ങളക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാവം ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നോട്ട് നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഏറ്റഫലമായി നമ്മുടെ
വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ഞങ്ങളുടെ മണ്ണസമയത്തിൽച്ചോളണമേ ആമീൻ. അനുഗ്രഹങ്ങളും കരണേ നടലോമെപ്പെടുമാറാണമേ ആമീൻ.
സർവത്തിന്റെ ഉടനായ ദൈവമേ എന്നേക്ക് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ യാതൊരു നന്മയും ഗുണവും ഞാൻ നിന്റെ സന്നിധിയിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ കരുണയുടെ ആദിക്കുന്ന നിമിത്തം ഇതുവരെ നിന്റെ കൃപയാൽ എന്നെ കാത്തു രക്ഷിച്ചുവല്ലോ. പശ്ചാത്തമ്പരാനെ ഇപ്പോഴും ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ നിസ്സാരമായ ആശുശ്രൂഷയും എന്റെ നിസ്സാരമായ ശുശ്രൂഷയും ഹീനമായ പ്രാർത്ഥനയും കഴിക്കുവാനായിട്ട് നിന്റെ കരുണയെ ഇളക്കുകയും നിന്റെ സന്നിധിയിൽ എന്നെ നിർത്തുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കാരണവാനും ദേവാനും മാത്ര ദൈവമായ കർത്താവി നിന്റെ കരുണയാൽ എന്നോട് ദയവ് ചെയ്യണമേ. നിന്റെ കൃപയാൽ പ്രകാരം എന്നെ സഹായിക്കണമേ. എന്റെ ശുശ്രൂഷ നിന്റെ പ്രീതിക്കും എന്റെ പ്രാർത്ഥന നിന്റെ സന്തോഷത്തിനുമാക്കി തീർക്കണമേ. എന്റെ യാതനകളും അപേക്ഷകളും നിന്റെ ശ്രേഷ്ഠതയെങ്കല് അംഗീകരിക്കപ്പെടുമാറാകണമേ. ആവുമ്പത്തിനും പരിസ്ഥിതിഹായമായ എന്റെ സൃഷ്ടാവേ ഞാൻ ജീവനോടിരിക്കുന്ന കാലമൊക്കെയും എന്നേക്കും നിന്റെ ശ്രേഷ്ഠതയുടെ മഹത്വമുള്ള തിരുവിഷ്ടപ്രകാരം നടക്കുവാൻ നിന്റെ ദയാൽ എന്നെ യോഗ്യരാക്കണമേ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വളരെ അനുഗ്രഹീതമായി ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ പ്രഭാതവും കാണാൻ ഇടയാകുന്നതിന്റെ പിന്നിൽ തമ്പുരാന്റെ സൂക്ഷ്മമായ ശ്രദ്ധ നമുക്കൊപ്പം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്, ആ സ്നേഹത്തെ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ലോകം അതിൻ്റെതായ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരു പരിധിവരെ അവയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് നൽകുന്ന ലഭ്യമാകുന്ന ഉൾക്കരുത്ത്, ഒരുപക്ഷെ അതിന് പിന്നിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കരുതലും ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം വിശ്വാസവും ഭക്തിയും ദൈവവും ഒക്കെ ഒരു കെട്ടുകഥയാണെന്നുള്ള തലത്തിൽ പ്രചരിപ്പിക്കുകയും അതിനനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ ലോകം അതിന്റെ ഉന്മാദങ്ങളിൽ താല്പര്യപ്പെടുമ്പോഴും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ കാണുവാനും ആരാധനയിലും സമർപ്പണ ജീവിതത്തിലും ആ സ്നേഹത്തിന്റെ മഹത്വം ദർശിക്കുവാനും ഒക്കെ നമ്മളെ ഇടയാക്കുന്നതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു ചേർത്ത് പിടിക്കൽ നമുക്കൊപ്പം ഉണ്ടെന്നുള്ളതിന്റെ സംശയമൊന്നുമില്ല. 14 സങ്കീർത്തനം 2 വാക്യം വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഉയരങ്ങളിൽ നിന്ന് നമ്മളെ ദർശിക്കുമ്പോൾ ഒരുക്കമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്കിടയാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരും ഒത്തിരിയുണ്ട്, പക്ഷെ അത് ബുദ്ധിയുള്ളവരാണോ ഇല്ലയോ എന്നുള്ളതല്ല. പലപ്പോഴും അന്വേഷണം ദൈവത്തിനെ അളന്നും കുറിച്ചും തിട്ടപ്പെടുത്തിയും ദൈവമില്ലെന്ന് സമൂഹ മധ്യത്തെ പഠിപ്പിക്കുവാനുള്ള വ്യഗ്രതയ്ക്ക് വേണ്ടി ഒരു അന്വേഷണമല്ല ഒരു ദൈവിക അന്വേഷണം. അതിനേക്കാൾ ഉപരിയായി ജീവിത അനുഭവങ്ങളിൽ കൂടി തിരിച്ചറിഞ്ഞ, ജീവിതത്തിന്റെ ഓരോ ശ്വാസങ്ങളിലും രുചിച്ചറിയുന്ന, വളരെ അത്ഭുതകരമായ അസാധ്യമായ തലങ്ങളിൽ കൂടി നമുക്ക് സാധ്യത ഉളവാക്കുന്ന ദൈവകരണയെ അനുഭവിച്ചറിഞ്ഞ സത്യത്തെ ഹൃദയത്തിൽ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞ ദൈവത്തെ ആരാധനയുടെയും സമർപ്പണ ജീവിതത്തിന്റെ ഒക്കെ രൂപത്തിലും ഭാവത്തിലും ദൈവത്തോട് കൂടുതൽ അടുക്കത്തക്കവണ്ണം നമ്മളെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് കൂടുതൽ കരുത്തുണ്ടാവുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ലക്ഷ്യബോധം ഉണ്ടാവുന്നതും. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമുക്കറിയാവുന്ന പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. അടുത്ത ആഴ്ച നോമ്പ് ആരംഭിക്കുകയാണ്. കുത്തനെ ഞായറാഴ്ച ആനാവിലെ കല്യാണത്തിലെ കർത്താവ് വീഞ്ഞ് മേൽത്തരം വീഞ്ഞാക്കിയ വെള്ളത്തെ മാറ്റി അവിടെയുള്ള ആളുകളെയൊക്കെ സന്തോഷിപ്പിച്ചതിന്റെ വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വീഞ്ഞിന് വെള്ളം വീഞ്ഞായി മാറിയ രൂപരഹിതമായ ജലത്തിന് സ്വാദും നിറവും നിണവും ഉണ്ടാക്കിയ ആ ഒരു വീഞ്ഞിന്റെ മാറ്റം പോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിന് കുറെ കൂടൊക്കെ സുഗന്ധവും നന്മയും ഒക്കെ കർത്താവിന്റെ സ്പർശനത്തിലും കർത്താവിന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ കൂടിയും ഒക്കെ രൂപപ്പെട്ടു വരത്തക്കവണ്ണം നമുക്ക് ഇടയാവണം. നോമ്പ് അതിനുവേണ്ടി ആകണം എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നോമ്പ് നോക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടണം. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നോമ്പും ഉപവാസവും അല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ആ ഒരു തലത്തിൽ എല്ലാവരും അതിനെ ക്രമപ്പെടുത്തണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ജോബ് ടി ഫിലിപ്പ് അച്ഛനാണ്. അച്ഛന് മാവേലിക്കര ഭദ്രാസനത്തിലെ വൈദികനാണ്. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി തോനക്കാട് പള്ളിയിലെ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം സഹധർമ്മിണി സ്റ്റെഫി കൊച്ചമ്മ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ അച്ഛന് ഭദ്രാസനത്തിൽ നടത്തുന്നു. ഭദ്രാസനത്തിലെ വിവിധ ആത്മീയ സംഘടനയിലൊക്കെ വളരെ ശുഷ്കാന്തിയോടും താല്പര്യത്തോടും ആത്മാർത്ഥയുമായിട്ട് പ്രിയപ്പെട്ട അച്ഛന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സാലുക്കച്ചമ്മ മുഖാന്തരമാണ് പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭ്യമാകുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അച്ഛനെ നേരിട്ട് പരിചയമില്ലെങ്കിലും കുറച്ചമ്മയുടെ പരിചയം ഈ പ്രാർത്ഥനയ്ക്കും എനിക്കുമൊക്കെ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷവും ദൈവിലെ ദൈവിക അനുഗ്രഹമായിട്ട് കാണുന്നു. വളരെ ആദരവോടെ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം അനുതാപത്തിന്റെ ഗീതത്തിന്റെ ഏതാനും ഈരടികള് ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ജോബ് ടി ഫിലിപ്പച്ചൻ ദൈവജനത്തിൽ നിന്ന് ഇപ്പോഴെ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്നുള്ള അനുതാപ ഗീതത്തിന്റെ ഏതാനും ഈരടികള് ദൈവഭാഗം സമർപ്പിക്കാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ നിൻതിരകാർ പറഞ്ഞുപാരി തന്നെ കാക്കണമേ ഒളിവായി നോക്കിടാതന്തേ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയണ്ടേ കഥുകളെയും കാക്കണമേ എന്നാദരങ്ങൾ കവലതായും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്വാ ഉള്ള വിചാരം ഉദിക്കരുതേ കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത നിന്നയനി കിമ്പപ്പെടുത്താനിടവരണേ ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചിരോ നിരസിപ്പാനും
ഇപ്പോഴ് തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട ജോബ് ടി ഫിലിപ്പച്ചന് ദൈവം സംസാരിക്കുന്നത്.
അച്ഛാ
പറഞ്ഞോളൂ.
കേൾക്കാം,
നല്ലതായിട്ട് കേൾക്കാം, പറഞ്ഞോ.
ദൈവത്തിന്റെ ഈ കൂട്ടായ്മയിലായി തീരുവാൻ ദൈവം അവസരം നൽകുന്ന ദൈവം ഉദിക്കുക. പ്രത്യേകിച്ച് ഡയസിസ് ഓഫ് സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ സൂബോറോ പ്രയർ ഫെലോഷിപ്പ് മീറ്റിംഗിന്റെ ഒരു ഭാഗമാവാൻ ദൈവം അവസരം നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ മീറ്റിംഗിന്റെ പ്രസിഡന്റായിരിക്കുന്ന തിരുനിയ തോമസ് മാർ ഇവാനു തിരുമേനി എന്റെ ഗുരുനാഥൻ കൂടിയാണ്. ഒപ്പം ഈ ഫെലോഷിപ്പിന് ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ, ഈ പ്രയർ മീറ്റിംഗിന്റെ ഭാരവാഹികളായ അൽമായ നൽകുന്നതിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരിക്കൽ ഒരച്ഛൻ ഒരു കഥ വായിക്കുകയാണ്. അദ്ദേഹം ക്യാൻസർ ബാധിതനായി ഹോസ്പിറ്റലിൽ ചികിത്സയിലൂടെ നടന്നു പോകുമ്പോൾ കഥ വായിക്കുകയാണ്. ആ കഥയിൽ രണ്ട് വ്യക്തികളെ പറ്റിയാണ് ഇങ്ങനെ വായിക്കുവാനായിട്ടിടയായത്. പ്രാർത്ഥിക്കുവാനായിട്ട് രണ്ട് വ്യക്തികൾ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദീർഘനേരം പ്രാർത്ഥന കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുവാനായിട്ട് തുടങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. അതിൽ ഒരാൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു, ധൃതി കൂട്ടുകയാണ് അദ്ദേഹം എത്രയും വേഗം പോകുവാനായിട്ട്. എന്നാൽ മറ്റേ സുഹൃത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, പ്രിയ സുഹൃത്തെ, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും ഉതരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ക്യാൻസർ ബാധിതനായി അച്ഛൻ ആ വരികൾ ഇങ്ങനെ കുറിക്കുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണല്ലോ. അത് ഓരോ വ്യക്തി ജീവിതങ്ങളിലും പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ അതിനപ്പുറമായി ഒരു ദൈവകരുണ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാറ്റിനപ്പുറം, ഒരു മഴയ്ക്കപ്പുറം, ഒരു രാവിനപ്പുറം, ഒരു നോവിനപ്പുറം, ചെറു പെരുമാറുകൾക്കപ്പുറം അപരസ്ത്രിസ്തു ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മളെ ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുക. അല്പസമയത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 45 അതിന്റെ 4-5 വാക്യങ്ങൾ.
അവിടെ
ഇങ്ങനെ വായിക്കും, ജോസഫ് സഹോദരന്മാരോട് പറയുകയാണ്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങൾ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ജീവരക്ഷ ഉണ്ടാവുവാൻ ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ജോസഫ് സഹോദരന്മാരോട് പറയുകയാണ്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ജീവരക്ഷ ഉണ്ടാവുവാൻ എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നുവെന്ന് ഈ വചനത്തിലൂടെ നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയുള്ളവരെ, നോമ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പതിനെട്ടിട കടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഞായറാഴ്ച വൈകിട്ട് മുതൽ ശുദ്ധോന ശുശ്രൂഷയിലൂടെ നമ്മൾ പരിശുദ്ധമായ നോമ്പിലേക്ക്, വലിയൊരു തീർത്ഥാടനത്തിലേക്ക് കടന്നു വരികയാണ്. ഈ തീർത്ഥാടനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും ദൈവാശ്രയത്തിൽ ഈ നോമ്പിനെ നമ്മൾ നോക്കുവാനും അതിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ടും ഇടയാകണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ യോസഫ് സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആവുന്നു ഞാൻ. എന്നെ എവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ജീവരക്ഷ ഉണ്ടാവുവാൻ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടെ അയച്ചതാകുന്നു. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. BC 1445 മുതൽ 1405 വരെയുള്ള കാലഘട്ടത്തിൽ മോശ ഇത് എഴുതപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ പ്രീ ഹിസ്റ്ററി, ഹിസ്റ്ററിക്ക് മുമ്പുള്ള അധ്യായമായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, 12-ാം അധ്യായം മുതൽ അബ്രഹാം പിതാവിനെ വിളിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുവാനായിട്ട് സാധിക്കും. 25-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ പറ്റി പറയും. 28-ാം അധ്യായത്തിൽ യാക്കോബിനെ പറ്റി. 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കഥാനായകനായ യോസഫിനെ പറ്റി പറയുന്നത്. അങ്ങനെ 50 അധ്യായം കൊണ്ട് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ വിളിക്കുന്നു. 25-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ വിളിക്കുന്നു. 28-ാം അധ്യായത്തിൽ യാക്കോബിനെ വിളിക്കുന്നു. 37 മുതൽ 50 വരെയുള്ള അധ്യായത്തിൽ യോസഫിനെ പറ്റി പ്രതിപാദിച്ച് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയാണ്. എല്ലാ ഭവനത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു പ്രതിസന്ധിയാണ് യാക്കോബിന്റെ ഭവനത്തിൽ ഉണ്ടാകുന്നത്. അവിടെ 11-ാമത്തെ മകനായ യോസഫ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾ അവനെ ഏറെ സ്നേഹിക്കുകയും അവന് വാത്സല്യപൂർവ്വം അവന് വേണ്ട കുപ്പായങ്ങളൊക്കെ നെയ്തു കൊടുക്കുന്ന ഒരു അനുഭവം ഒക്കെ ഉണ്ടാകുന്നു. അത് മറ്റുള്ള സഹോദരന്മാർക്ക് ചെറിയൊരു അസൂയൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവനെ എങ്ങനെയും ഭവനത്തിൽ നിന്ന് മാറ്റണമെന്നൊക്കെ അവർ ചിന്തിക്കുവാനായിട്ടൊക്കെ ഇടയാകുന്ന വലിയൊരു അനുഭവം. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. മേ ഹി ഇൻക്രീസസ്, അതായത് യഹോവയുടെ വർദ്ധനയുടെ വലിയൊരു പര്യായമായിട്ട് യോസഫ് മാറ്റപ്പെടുകയാണ്. ഇവിടെ യാക്കോബ് തന്റെ 11-ാമത്തെ പുത്രനായ യോസഫിനെ പറ്റി പറയുമ്പോഴും ഈ അധ്യായത്തിൽ അത് എടുത്തു പറയുമ്പോഴും യോസഫിന്റെ ജീവിത ഉദ്ദേശം അത് തന്നെയാണ്, യഹോവയുടെ വർദ്ധന അവനിലൂടെ പെടുവാനായിട്ട് ഇടയാകുന്നു. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു അങ്കിളിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ചെറിയൊരു ഫിസിക്കൽ പ്രോബ്ലം അദ്ദേഹത്തിനുണ്ട്. കണ്ണിന് നനവില്ല. മെഡിക്കലി അതിന് പറയുന്നത് ഡ്രൈ ഐ സിൻഡ്രം എന്നാണ്. ഹി ഡസ് നോട്ട് ഹാവ് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ്, ഹിസ് ഐസ് റിമെയിനിങ് ഡ്രൈ ഓൾ ദി ടൈം. സോ ഹി ഹാസ് പുട്ട് സം ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് റാദർ ദാൻ മെഡിസിൻ ഇൻ ഹിസ് ഐസ്. അദ്ദേഹം അരമണിക്കൂർ കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു തുള്ളി മരുന്ന് അദ്ദേഹം ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാകും. അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് പോലെയുള്ള ഡ്രൈ ഐ സിൻഡ്രം ഇന്ന് നമ്മളിലും പടർന്നു പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പണ്ടൊക്കെയുള്ള മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതനുസരിച്ച് അല്ലെ, അനുഗ്രഹങ്ങൾക്ക് അപ്പുറമായി ദൈവം ലഭിച്ച, ദൈവം തന്ന നന്മകളെ ഓർത്ത് നമുക്ക് കരഞ്ഞ് അതിനൊന്ന് നന്ദി പറയുവാനായിട്ട് ഇന്ന് പല മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വസ്തുത. ദൈവമായിട്ടും ആ പഴയ വച്ചുകരണ്ട കണ്ണ് നേരെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് ഇടയാകണം. ഈ നോമ്പ് അതിനൊരു മുഖാന്തരമാകണം. നോമ്പിലൂടെ വിശുദ്ധിയിലേക്ക് വളർന്ന് അതിന് അനുഗ്രഹത്തോടെ മുമ്പോട്ട് നമുക്ക് നയിക്കുവാനായിട്ട് ഇടയാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായി, ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഓസ്ട്രാത്യ തിരുമേനി യോസഫിനെ പറ്റി മൂന്ന് ഇംഗ്ലീഷ് ലെറ്റർ പിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ജോസഫ് ഒന്നാമതായി പിറ്റ് കുഴിയിൽ കിടന്നു, രണ്ടാമതായി ജോസഫ് പ്രിസൺ കാരാഗ്രഹത്തിൽ കിടന്നു, മൂന്നാമതായി അദ്ദേഹം മിസ്രൈമിന്റെ മന്ത്രി ആയി പ്രിൻസ് ആയിട്ട് മാറ്റി. പിറ്റ്, പ്രിസൺ, പ്രിൻസ്, മൂന്ന് ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. ആരാണ് ജോസഫിനെ കുഴിയിലിട്ടത്? സ്വന്ത സഹോദരങ്ങളാണ് അദ്ദേഹത്തെ കുഴിയിലിടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾ ഏറെ സ്നേഹിച്ചതുകൊണ്ട് ഏറെ വാത്സല്യപൂർവ്വം അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ട് അവനോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുവാനായിട്ടിടയായി. അങ്ങനെ ദൂരെ നിന്നും അവർക്ക് ഭക്ഷണവുമായി കടന്നു വന്ന യോസഫിനെ അവർ ദൂരെ നിന്നും ആലോചന നടത്തുകയാണ് അവനെ പിടിച്ച് കൊല്ലുവാനായിട്ട്. എന്നാൽ അതിൽ ഒരു സഹോദരൻ, രൂബേൻ എന്ന് പറയുന്ന സഹോദരൻ പറയുന്നു, നമ്മുടെ ചോരയാണ്, ഒരിക്കലും അവനെ കൊല്ലണ്ട, അവനെ ഒരു കുഴിയിലിടാം. പിന്നീട് ഈ സഹോദരന്മാര് പോയതിനു ശേഷം അവനെ കരകയറ്റാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അവനെ പിടിച്ച് കുഴിയിലിരുന്ന അവസരത്തിൽ അതുവഴി ഒരു വ്യാപാരി കടന്നു വരുമ്പോൾ അവന് അടിമയായിട്ട് വിൽക്കുന്ന ഒരു അനുഭവമാണ് ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഒന്നാമതായി ജോസഫ് കുഴിയിൽ കിടക്കുകയാണ്. സഹോദരന്മാർ അവനെ കുഴിയിലിടുമ്പോഴും അവനെ വിഷമിപ്പിക്കുമ്പോഴും അവരോടൊരിക്കലും ഒരു നീരസമോ ഒരു പ്രയാസമോ ഒന്നും ജോസഫിന് ഉണ്ടായില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ദൈവഹിതമാണെന്നുള്ള വലിയ ബോധ്യത്തിലാണ് ജോസഫ് തന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, അബ്രഹാം പിതാവിന്റെ ജീവിതം നമുക്കറിയാം. അബ്രഹാം പിതാവിനെ വിളിച്ചതിന് ശേഷം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, ദേശമൊക്കെ വിട്ട് സഹോദരങ്ങളെയൊക്കെ വിട്ട് കടന്നു പോകുമ്പോൾ, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ അബ്രഹാം പിതാവിന് സാധിക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം യോബിന്റെ ജീവിതവും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എങ്കിലും യോബ് പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവം തന്നു, ദൈവം കൊടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. 42 അധ്യായം അവസാന ഭാഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാലെ നിന്നെ ഞാൻ കാണുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, കുഴിയുടെ അനുഭവം ഉണ്ടാകട്ടെ, അതൊരു പക്ഷേ രോഗമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാകാം, അല്ലെ മക്കളെ കുറിച്ചുള്ള പ്രതിസന്ധികളാകാം, അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാകുമ്പോൾ, അതൊരു കുഴിയുടെ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ പരിണസിക്കുമ്പോൾ, നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകണ്ട, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയാകണമെന്ന് നമ്മളായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, യോസഫ് കാരാഗ്രഹത്തിലായിരിക്കുക, പ്രസന്റെ അനുഭവത്തിലൂടെ യോസഫ് കടന്നുപോവുകയാണ്. അടിമയായി പുത്തുപേര് യോസഫിനെ വാങ്ങിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് കടന്നു വരുമ്പോൾ പുത്തുപേറിന്റെ ഭവനത്തിൽ ഒരടിമയായി യോസഫ് ജീവിക്കുക. അടിമയുടെ അനുഭവം നമുക്കറിയാം, അത് കഷ്ടതകളും പ്രതിസന്ധികളും ഉള്ള ഒരു ജീവിതമാണ്. അവിടെ എന്നിരുന്നാൽ തന്നെയും തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അദ്ദേഹം കോമളനും സൽസ്വഭാവിയും വിശ്വസ്തനും കാര്യക്ഷമതയും ഉള്ളവനുമാണ്. യോസഫിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, കോമളനും സൽസ്വഭാവിയും വിശ്വസ്തനും കാര്യക്ഷമതയും ഉള്ളവനാണ്. ഇത്രത്തോളം അനുഗ്രഹത്തോടെ ആ ഭവനത്തെ നോക്കി നടത്തിയ ഒരു വ്യക്തി പുത്തുപേർ ദൂരദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് യോസഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോസഫിനെ ഇതിൽ പ്രേരിപ്പിച്ചിട്ട് പറയുകയാണ്, എന്റെ ഭാര്യ ഒഴികെ ഞാൻ തകലതിന് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, നീ അതെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ സത്യസന്ധമായി ജീവിച്ച ഒരു മനുഷ്യൻ, സത്യത്തെ മാത്രം മുറുകെ പിടിച്ച ഒരു മനുഷ്യൻ, വിശ്വസ്തനും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച മനുഷ്യൻ, പുത്തുപേറിന്റെ ഭാര്യ അദ്ദേഹത്തെ മോഹവലയത്തിൽ അകപ്പെടാനൊക്കെയും ഇടയാക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. ആ മോഹവലയത്തിലൊന്നും വീഴാതെ അദ്ദേഹം മുമ്പോട്ട് പോയതുകൊണ്ട്, സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തിന് കള്ളസാക്ഷ്യം പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നു. യോഹന്നാൻ മാർത്താനയുടെ തല പോയി. എന്തുകൊണ്ടാണ്? സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്, സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, സത്യം അത് എന്നാളും വിജയിക്കുവാനായിട്ട് ഇടയാകും. നമുക്കറിയാം, യോസഫ് ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി കൂട്ടുനിന്നില്ല, നന്മയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് കാരാഗ്രഹത്തിന്റെ അനുഭവം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവര്, 1 പത്രോസ് 4:16 ഇപ്രകാരം പറയുന്നതുപോലെ ക്രിസ്ത്യാനിയായിട്ടും കഷ്ടസഹിക്കേണ്ടി വന്നാലോ ആ നാമം ധരിച്ചുകൊണ്ട് ലജ്ജിച്ചു പോകരുത്, ആ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയും വേണ്ടത്. ക്രിസ്ത്യാനിയായിട്ടും കഷ്ടസഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, അതുപോലെ കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടാകാം, കുഴിയുടെ അനുഭവം ഉണ്ടാകാം, അത് ചിലപ്പോ ചതിയുടെ അനുഭവം ഒക്കെ ആകാം. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ നോക്കുകയും ദൈവം നമ്മളെ കരകയറ്റും എന്നുള്ള വലിയൊരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ യോസഫിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫറവോന്റെ കൂടെ ജോലി ചെയ്ത വ്യക്തിയും കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിന് അവിടെയൊക്കെ വ്യാഖ്യാനകനായി കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പറയപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പക്കാരൻ അദ്ദേഹം സ്വപ്നത്തിന് വേണ്ടി അതിന്റെ വ്യാഖ്യാനകനായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ ഉണ്ട് എന്ന് ഫറവോനും അറിവ് കിട്ടി. അങ്ങനെ ഫറവോൻ യോസഫിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫറവോൻ കണ്ട സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു കൊടുത്ത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയതുകൊണ്ട് വലിയൊരു ക്ഷാമത്തിൽ നിന്നും വലിയൊരു പ്രയാസത്തിൽ നിന്നും ആ രാജ്യവും അവിടുത്തെ പ്രജകളും ആ രാജാവും രക്ഷപ്പെടുവാനായിട്ടിടയായി. അങ്ങനെ ഫറവോൻ ആ സ്ഥലത്തെ മന്ത്രിയായിട്ട് യോസഫിനെ നിയമിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുഴിയിൽ കിടന്ന യോസഫ്, കാരാഗ്രഹത്തിൽ കിടന്ന യോസഫ്, ഒരു അടിമയായി ആയിരുന്ന യോസഫ്, അവിടെ നിന്ന് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന യോസഫ്, അവസാനം മിസ്രയീമിന്റെ മന്ത്രിയായിട്ട് മാറ്റപ്പെടുകയാണ്. നമ്മളെപ്പോഴും രാജകൊട്ടാരത്തിൽ കിടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാജകൊട്ടാരത്തിൽ കിടക്കണമെങ്കിൽ ഈ കുഴിയുടെ അനുഭവം ഉണ്ടാകണം, കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടാകണം, നിന്നകളുടെ അനുഭവം ഉണ്ടാകണം, പ്രതിസന്ധികൾ ഉണ്ടാകണം. അവിടെ നിന്നാണ് ദൈവം നമുക്കൊരു രാജകൊട്ടാരം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജകൊട്ടാരം അത് രണ്ടാമത്തെ വരവിൽ കർത്താവിന്റെ വലത്തുഭാഗം എന്നുള്ള രാജകൊട്ടാരം മാത്രമാണ്. അതിന്റെ ഒരു ഒരുക്ക കാലഘട്ടം മാത്രമാണ് ഈ ലോക ജീവിതം. ഈ ലോക ജീവിതത്തിൽ കുഴികൾ ഉണ്ടാകാം, കാരാഗ്രഹം ഉണ്ടാകും. എന്നാൽ എന്റെ ദൈവം എനിക്കൊരു രാജകൊട്ടാരം ഒരുക്കി കാത്തിരിപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു ഒരുങ്ങുക മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് അല്ലെ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ദാനിയൽ പ്രവാചകൻ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ, ശത്രുക്കും മേശക്കും അഭേദനമോ എരിച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അവിടെയൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു അനുഭവം ഇതാണ്. ദൈവമേ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ദൈവമേ എന്നെ ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 45:4-5 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ 6-7 വാക്കും ഇപ്രകാരം പറയുന്നു: ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴുവും കൊയ്ത്തുമില്ലാതെ 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾ സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചേ. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചതെന്ന് സഹോദരന്മാര് യോസഫ് പറയുക. യോസഫ് അവരെ ചേർത്തെടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് അടുത്തു വരുത്തി, നിങ്ങളെ നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആവുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ജീവരക്ഷ ഉണ്ടാകുവാൻ ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിട്ടാകും. യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഹി മേ ഇൻക്രീസസ്, യഹോവ വർദ്ധിപ്പിക്കട്ടെ, വർധനയുടെ ക്ഷാമത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ, മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് വലിയൊരു രക്ഷയാക്കുവാൻ യോസഫിനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ യോസഫിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, എങ്കിലും യോസഫിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, ദൈവം ഈ പ്രതിസന്ധി തന്നെ രക്ഷിക്കുമെന്നുള്ളത്. ആ പ്രത്യാശയാകണം നമ്മുടെ ജീവിതവും എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൽ നിന്ന് എപ്പോഴും നമുക്ക് ഉത്തരം എസ് ആയിരിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ നോ ലഭിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ലഭിക്കണമെന്നില്ല, അത് അല്പം കാത്തിരുന്ന് മാത്രമേ ലഭിക്കുന്നതിന് അത് ഏറെ മധുരവും അനുഗ്രഹവുമായി തീരുകയുള്ളൂ. അതുപോലെ അനുഗ്രഹത്തോടെ നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് ഇടയാകണം. യോസഫിന്റെ ഭക്തി എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം എന്നെ അയച്ചതാണെന്ന് മാത്രമാണ് സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങളല്ല എന്നെ വിറ്റത്, നിങ്ങളല്ല എന്നെ കാരാഗ്രഹത്തിൽ അടച്ചത്, ദൈവം എന്നെ അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് ജീവരക്ഷ ഉണ്ടാവുവാൻ. യഹോവയായ ദൈവം എന്നെ ഇവിടെ അയച്ചതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ ചെറിയ ഒരു നാട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ദൂരദേശത്ത് നിങ്ങളുടെ ഉപജീവന മാർഗത്തിനായി, കുടുംബത്തിനെ കരുപിടിപ്പിക്കുവാനായി നിങ്ങൾ കടന്നു പോകുന്ന ദേശത്ത് അനുഗ്രഹത്തോടെ കൃത്യ സാക്ഷ്യമുള്ള മക്കളായി തീരുവാനായിട്ട് നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ നോമ്പ് അതിന് മുഖാന്തരമാകട്ടെ. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും, ഒരു രാവും തുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈ തിരമാലയിൽ, ഈ ചെറുതോണിയിൽ അമരത്ത് ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ ലോക ജീവിതത്തിൽ ദൈവം എന്നോടൊപ്പമുണ്ട്. എന്റെ മുന്നിലും പിന്നിലും എന്റെ ഇരുവശങ്ങളിലും ദൈവം മോടുകൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേലായി എന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ജോസഫിന്റെ ജീവിതം മൂന്ന് ചിന്തകൾ പറഞ്ഞാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒന്നാമതായി, ജോസഫ് കുഴിയിൽ കിടന്നു. രണ്ടാമതായി, ജോസഫ് പ്രിസൺ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ കിടന്നു. മൂന്നാമതായി, മിസ്പേമിന്റെ മന്ത്രിയായി പ്രിൻസായിട്ട് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇത് തന്നെയാണ്. കുഴിയുടെ അവസ്ഥ ഉണ്ടാകാം, കാരാഗ്രഹത്തിന്റെ അവസ്ഥ ഉണ്ടാകാം. എന്നാൽ ഒരു രാജകൊട്ടാരം ഒരുക്കി ദൈവം കാത്തിരിക്കുകയാണ്. ആ രാജകൊട്ടാരത്തിന്റെ ഉള്ള യാത്രയിൽ ഒരു മുഖാന്തരമാകണം ഈ ലോക ജീവിതത്തിന്റെ ഓരോ പടവുകളും ഓരോ ദിനവും. ഈ നിമിഷവും ഈ ദിവസവും നമുക്ക് തന്നതിൽ ഓർത്ത് ദൈവത്തിന് നൂറ് നന്ദി പറയുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. യഹോവ നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് നമുക്ക് നന്ദി കരയേറ്റാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറക്കുമോ കാരുണ്യവാനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിലായി തീരുവാനും വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിലായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ ഒരു നിമിഷമെങ്കിലും ഞങ്ങളെ കൂട്ടിച്ചേർത്ത മനുകൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവമേ, നിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഞങ്ങളെ അവിടെ നിടയാക്കി. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനിയായിട്ട് പ്രതിഫലം പ്രാപിപ്പാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആഴ്ച മുതൽ പരിശുദ്ധമായ വല്യ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ. നോമ്പ് ഞങ്ങൾക്ക് വീണ്ടും പുതുക്കത്തിന്റെ അനുഭവവും വിശുദ്ധിയുടെ അനുഭവത്തിലേക്കും വളരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ ഒന്ന് പരിഹരിക്കുവാനും കുറവുകളെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ദൈവമേ നിന്നിൽ ആശ്രയിക്കുമ്പോൾ ദൈവമേ അതൊക്കെ നിന്നിൽ ചേരുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരംഭം പോലെ തന്നെ അവസാനവും സംഭവിക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ. സമാധാനപൂർവമായ ഞങ്ങൾക്ക് നോമ്പിന്റെ യാത്ര നടത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇതിന് നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിയും അങ്ങേ ആചാര്യശ്രേഷ്ഠന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. അതാതിടങ്ങളിൽ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഓരോരുത്തരുടെയും ശുശ്രൂഷകളിൽ അനന്തമായ പരിശുദ്ധ റൂഹാളെ ആവാസം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. തലമുറകളോട് മനസ്സലിയണമേ. ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചെറിയ സ്ഥലം വിട്ട് ദൂരദേശങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവമേ ആ ദേശത്ത് കരുണയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരെയും ബിംബങ്ങളുടെ പരദേശത്തിലൂടെ ആശ്വാസം നൽകണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും കാവൽപിതാക്കന്മാരായ മാർത്തോമാസ്ലിഹയുടെയും പരിശുദ്ധനായ പരമലമാർഗുരിയോസിന്റെയും ഓർദീവനാസൂസിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളും മധ്യസ്ഥകളും തന്നെ.
വളരെ നന്ദി. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിന്റെ 5 വാക്യം നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ പറ്റി അറിയാത്ത ആളുകൾ ആരും തന്നെയില്ല. ആ ഒരു വാക്യത്തെ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ പഠിപ്പിച്ച ഒരു ആശയത്തെ വീണ്ടും ഒരു പുനർജീവം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മൂന്ന് ശ്രേഷ്ഠമായ ആശയങ്ങളെ യോസേഫിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അച്ഛനെ പകർന്നു തന്നു. കുഴിയിൽ വീഴുന്ന അനുഭവം, അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രസിഡന്റിലേക്ക് പോകുന്ന അനുഭവം, പിന്നീട് പ്രിൻസസ് ആകുന്ന, അങ്ങനെ മൂന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മൂന്ന് അവസ്ഥകളെ പറ്റി അച്ഛനെ വളരെ അനുഗ്രഹീതമായി, വളരെ ലളിതമായ ഒരു സമയം, വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമുക്ക് പകർന്നു നൽകുന്നത്. തീർച്ചയായിട്ടും ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മൂന്ന് സാധ്യതകളും നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മൂന്ന് ആശയങ്ങളാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വളരെ അനുഗ്രഹീതമായിരുന്നു അച്ഛന്റെ ധ്യാനം. ആമുഖമായി തന്നെ ഒരിക്കൽ കൂടി അച്ഛൻ അത്ര സമയത്ത് ജോയിൻ ചെയ്ത് എനിക്കറിയില്ല, അച്ഛൻ ഈ സമയത്ത് വേണമെങ്കിൽ അച്ഛൻ ഡിസ്കണക്ട് ചെയ്യാം. അച്ഛൻ ഇത്രയും വലിയ സമയം ഞങ്ങൾക്ക് തന്ന 10 മണി വരെ കാത്തിരുന്നുകൊണ്ട് അച്ഛനെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിൽ ഒരുപാട് സന്തോഷവും ഈ അമേരിക്കൻ ഭദ്രാസനത്തിലെ സൗത്ത് ഭദ്രാസനത്തിലെ എല്ലാ സ്നേഹിതരുടെയും നന്ദിയും ഒക്കെ അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അച്ഛന് വേണ്ടി കൊച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാലിക്കുന്ന പ്രത്യേകം പറഞ്ഞിരുന്നു അച്ഛനും കൊച്ചമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളൊക്കെ അച്ഛന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഹൃദയത്തിലേന്തി ഓർക്കുകയും ചെയ്യുന്നു. അച്ഛനെ കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര ശുശ്രൂഷകളെയൊക്കെ കൂടുതൽ ധന്യമാക്കട്ടെ.
അപ്പൊ പിന്നെ തിരുമേനി എന്റെ ഗുരുനാഥനാണ്. തിരുമേനി നാളെ എന്റെ ഒരു റിലേഷനിലുള്ള കുടുംബത്തിന് നാളെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. നാളെ തിരുമേനിയെ കാണുന്നുണ്ട്. അപ്പൊ തിരുമേനിയുടെ ഭദ്രാസനത്തിൽ ഇങ്ങനെ ഒരു പയർ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കാൻ ദൈവം അവസരം ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഒപ്പം രാജേഷനോടും സാലി കൊച്ചമ്മയോടും കൊച്ചമ്മ ഇതിനെ എന്നെ ക്ഷണിച്ചു പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെയും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോഴായിരിക്കുന്ന ദേവാലയത്തില് ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നിങ്ങളുടെ ഇടയേറിയ പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉച്ച 12 മണി മുതൽ നമ്മുടെ മാർത്തോമൻ പൈതൃക റാലി മാവേലിക്കര ഭദ്രാസനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴ് 10 മണിയായി അതിന്റെ എൻഡിങ് എന്ന് പുതിയാവ് പള്ളിയിലെ മീറ്റിംഗ് നടന്നു തീർന്നത്. അത് അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഓടി പെട്ടെന്ന് തന്നെ വന്ന് ഇതിനൊരു അവസരം ദൈവം തന്നു. എങ്കിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ എന്നും ഹൃദയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ഉണർവ് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഞാൻ
നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരരായ ഭരണാധികാരിൽ ഒരാള് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാള് വേദപുസ്തകത്തിലല്ല, അല്ലാതെ പറയുന്ന ഒരാൾ ഹിറ്റ്ലറാണ് അല്ലേ? അല്ലെ, അത്രയും കുറുനായൊരു മനുഷ്യല്ലെന്ന് പറയുന്നത്. യഹൂദന്മാരെയൊക്കെ തീ വെച്ച് കൊല്ലുവാനും, അതായത് ക്രൂരത ഒരു വിനോദമായി കണ്ട ഒരു മനുഷ്യനാണ് ഹിറ്റ്ലർ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു ക്രൂരനായി തീർന്നതിന്റെ എന്നൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളില് കൊണ്ടെത്തിയ ഒരു ആശയം എന്ന് പറയുന്നത്, അദ്ദേഹം ജനിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ പിതാവ് വലിയൊരു ക്രൂരനായിരുന്നു. അപ്പൊ ഈ പിതാവ് ക്രൂരനായതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പയ്യന്, ഈ ബാലൻ ഒരുപാട് അപ്പന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പൊ അപ്പന്റെ ആ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായതുകൊണ്ട് ഈ മകൻ ചെറിയ പ്രായത്തിൽ തന്നെ ആരോടും പ്രതികരിക്കുവാനും എന്ത് ക്രൂരത ചെയ്യാനും വഴിയില്ലാത്തൊരു വ്യക്തിയായിട്ട് വളർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ലോകം അറിയപ്പെടുന്ന ഒരു ക്രൂരന്മാരുടെ പട്ടികയില് പ്രഥമ സ്ഥാനത്തെത്താനായിട്ട് ഈ ഹിറ്റ്ലറിനെ ആക്കി തീർത്തത്. ഞാൻ തന്നെ അത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വസ്തുതത്തിൽ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ചിലപ്പോൾ ഈ ചില മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, ഈ ഉപസാരിക്കുമ്പോഴായിരിക്കും, അല്ലെ കൗൺസിലിംഗിന് വരുമ്പോഴായിരിക്കും, അല്ലെ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും. സാധാരണ രീതിയിൽ എല്ലാവർക്കും കോപമൊക്കെ ഉണ്ട്, ഇപ്പൊ എനിക്കും ഉണ്ട്. അപ്പൊ ഞാനതൊക്കെ പറയുമ്പോൾ വളരെ സൗമ്യനായ മനുഷ്യനൊന്നുമില്ല, എങ്കിലും പൊതുവെ പൊതുവെ ശാന്തനാണെന്നാ പറയുന്നത്. ആളുകൾ കളിപ്പിക്കുന്ന ആയിരിക്കും ആളുകളുടെ അതുപോട്ടും. അപ്പം എന്നാ പല മനുഷ്യരൊക്കെ ഇങ്ങനെ പറയുന്നത് കോപത്തെ അടക്കാനായിട്ട്. ഇനി കോപം അടക്കുന്നതിന്റെ ഇതിൽ ഒത്തിരി സൈക്കോളജിസ്റ്റ് ഒത്തിരി എന്നെക്കാളും വിവരമുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഐസക്കത്തിനൊക്കെ ഇതിന്റെ അകത്ത് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ജീനിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു രൂപമാറ്റമുണ്ട്. ഇതിനേക്കാളുപരി കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ സാംസ്കാരിക പശ്ചാത്തലങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം, നമ്മൾ ഇതായിരിക്കും കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല എന്നും കാണുന്നില്ലെന്നും, പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻസൈറ്റ് ചെയ്തൊരു കാലം, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിലെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പണ്ട് കാർണന്മാരൊക്കെ. പോട്ടെ, ഞാനത് വാസ്തവത്തിൽ ആ സമയത്താണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പം അവിടെ നിന്ന് ഈ നല്ല കുടുംബങ്ങളിലൊന്നും നല്ല ആരോഗ്യകരമല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് കുഞ്ഞു വളർന്നു വരുന്നതെങ്കിൽ അതിന്റെ പ്രായമാക്കുമ്പോഴത്തേക്ക് അതിന്റെ അവസ്ഥ വല്ലാണ്ടാകും എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔസേഫിന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവേണ്ടതാണ്. കാരണം വളരെ ചെറിയൊരു പ്രായത്തിൽ ഈ പറയുന്ന സഹോദരങ്ങളെല്ലാം ഒരു ഒരു അനിയനോട് ചെയ്യാവുന്ന, നമുക്ക് നമ്മുടെ ക്രൂരതയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ഈ സഹപ്രവർത്തകരോ അന്യരോ ഒക്കെ നമ്മളോട് ക്രൂരമായിട്ട് ഇടപെട്ടാൽ നമ്മളെ നമുക്കത്ര വേദനിക്കത്തില്ല. അത് കുറേ ഓക്കെ, നമ്മൾ അന്യരാണല്ലോ. പക്ഷെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മുറിവുകള് അതെന്നും നിൽക്കും അല്ലേ? സംശയമൊന്നുമില്ല. എന്താ അന്യര് നമ്മളോട് ഉപദ്രവിച്ചു കഴിഞ്ഞാലും നമുക്ക് അത്രയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ആ വേദന, ആ മുറിവുകൾ ഒരിക്കലും ഉണങ്ങുന്നതല്ല. വാസ്തവത്തിൽ അങ്ങനെ ഒരു മുറിപ്പെട്ട മനുഷ്യനായി യോസേഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വലിയ സ്ഥാനത്തെത്തിയപ്പോൾ ഈ 12 ബാക്കി 10 പേരെയും വളരെ ക്രൂരമായി പീഡിപ്പിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എവിടെയാണ് ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ചില കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് യോസേഫിനെ മാറ്റിമറിച്ചത്? ശരിക്കും അദ്ദേഹത്തിനെ മാറ്റിമറിച്ചത് അങ്ങനൊരു വൈരാഗ്യകരമായ പശ്ചാത്തലത്തിൽ താൻ ജീവിച്ചു വളർന്നെങ്കിൽ തന്നെയും ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തോട് ഒരു ആത്മീക സംസർഗം കണ്ടെത്തത്തക്കവണ്ണം ഒരു പരിശീലനം എവിടുന്നോ ഇപ്പം അങ്ങനെ, ഒരുപക്ഷെ ഒരുപക്ഷെ അമ്മയിൽ നിന്ന് ലഭിച്ചതാകാം, അല്ലെങ്കിൽ കൽപ്പിൽ നിന്ന് ലഭിച്ചതാകാം, ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ, പക്ഷേ ഒരു ഒരു നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ആ തിരിച്ചറിവിലും ബോധ്യത്തിലും ഈ കുഞ്ഞ് വളർന്നതുകൊണ്ടാണ് തന്റെ ഉള്ളിൽ പകയുടെ ശക്തമായ വിത്ത് രൂപപ്പെട്ടിട്ടും ആ പകയെ എരിച്ചു കളയത്തക്കവണ്ണം ഉള്ള ഒരു ദൈവീകമായ കൃപ ഈ മകനിലുണ്ടായത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പാഠം. കാരണം ഞാൻ ഇച്ചിരി സമയമുള്ളതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ, അച്ഛൻ ഇങ്ങനെ പിന്നെ നേരത്തെ അച്ഛൻ പ്രസംഗിച്ചതുകൊണ്ട് നേരത്തെ നിർത്തിയതുകൊണ്ടും ഞാൻ സമയമുള്ളതുകൊണ്ട് തന്നെ എടുക്കുന്നുള്ളതൊന്നും. അപ്പം ശരിക്കും ഇത് വലിയൊരു ഒരവസ്ഥയാണ്. അപ്പൊ നമ്മള് എന്ത് തന്നെ മുറിവുകൾ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായാലും ആ മുറിവുകളെ മറക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ നമ്മൾക്കൊപ്പം ഉണ്ടെന്നൊരു ചിന്ത നമ്മൾ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുറിവുകളൊന്നും നമുക്ക് പ്രശ്നമൊന്നുമല്ല. അതുവാ അവനെ അയാളെ കൊണ്ട് എത്തിച്ചത് എവിടെയാണെന്നുള്ളതാ. ഒരു രാജ്യത്തിന്റെ മന്ത്രിയായി എന്നുള്ളത് മാത്രമൊന്നുമല്ല, രാജ്യത്തിന്റെ മന്ത്രിയായാൽ ഒരുപക്ഷെ നമ്മുടെ കഴിവുകൊണ്ടൊക്കെ നേടുമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതാ ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹം മന്ത്രിയായി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ ഒറ്റ വാക്യത്തിൽ തന്നെ അദ്ദേഹം ആരാണെന്ന് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ജീവരക്ഷക്കായിട്ട് ദൈവം എന്നെ നേരത്തെ അയച്ചു. വാസ്തവത്തിൽ അതൊന്നും അല്ല, നമ്മളൊക്കെ അനുഭവം ചെയ്തതിനായിരുന്നു. നമ്മളിങ്ങനെ ഉപദ്രവിച്ച ഒരാളുടെ അടുത്തൊക്കെ പണ്ട് എന്റെ കൂടെ പഠിച്ച സെമിനാറിൽ ഇങ്ങനെ പണ്ട് ഈ അരമന താമസിക്കുമ്പോഴേ എനിക്കൊപ്പം താമസിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, പിന്നെ നിങ്ങൾ നാളെ തപ്പി അതിന് ഏതാ പയ്യനെ എന്നാ പിന്നെ പോയി വിളിച്ചു ചോദിച്ചു അതൊക്കെ പറയും. അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം പിന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അധികം ആൾ നിന്നില്ല അവിടെ, അത് പറഞ്ഞു വിട്ടു. പക്ഷെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്കൊക്കെ പോയെങ്കിൽ പിന്നീട് അദ്ദേഹം ഈ റൂട്ടിലൊക്കെ വന്നേച്ച് എങ്ങനെയൊക്കെയോ തരികിടയിൽ കൂടിയൊക്കെ ഈ വഴി വന്നു. അപ്പൊ അദ്ദേഹം ഈ വഴി വന്നപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പിന്നെ പിന്നെ നമുക്ക് ഓരോ സ്ഥാനത്ത് എത്തുമ്പോഴും നമുക്ക് ചില ഇന്നതൊക്കെ ചെയ്യുന്ന പറയുമല്ലോ, അദ്ദേഹത്തിന്റെ ആദ്യം അറിയാം എനിക്കിട്ട് പണിഞ്ഞവനെല്ലാം ഞാനൊരു പാഠം പഠിപ്പിക്കുന്നത് വൈദികനായി മാറിയപ്പോ അദ്ദേഹത്തിന്റെ വെറുതെ പറയുന്നതല്ല, ഞാനത് കേട്ടൊരു സംഗതിയാണ്. വന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരായിരുന്നു, എനിക്കിട്ട് പണ്ട് പണിഞ്ഞവരൊക്കെ ഇനി എനിക്കത് പണിയാനുള്ള അവസരമായിരുന്നു. നമുക്ക് എങ്ങനെ വരുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എടുക്കാം. ഞാൻ പറഞ്ഞു വന്നതാ, നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തെ ദുർവിനിയോഗം ചെയ്യുന്ന നമ്മുടെ പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയത്തിലെ മന്ത്രിമാരൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഒരുത്തന് ഭരണപക്ഷത്ത് ഇരിക്കുമ്പം പ്രതിപക്ഷത്തിരിക്കുന്നവരെ എടുത്തിട്ട് ചാമ്പും, എന്നിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഭരണപക്ഷത്താകുമ്പോൾ അന്ന് ഭരണപക്ഷത്തിനെടുത്ത് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് പോട്ടെ, അതിന് രാഷ്ട്രീയത്തിൽ അത് ചെയ്യാം. പക്ഷെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മളത് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണവുമല്ല, നമ്മളെ അവിടെ നിന്നും കൊണ്ടെത്തിക്കുകയില്ല, നമ്മുടെ പേരൊട്ടിക്കൽ അനശ്വരമാവുകയില്ല. അപ്പൊ ഈ അദ്ദേഹം ഒരു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു വാഴ്ത്തപ്പെട്ട ഗണത്തിലല്ല ഈ ഹിറ്റ്ലറിനെ കാണുന്നത്, മറിച്ച് ഒരു വെറുക്കപ്പെട്ട ഗണത്തില. അപ്പൊ എന്നും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് യോസേഫിനെ നമ്മൾ കാണുന്നത് വാഴ്ത്തപ്പെട്ട ഗണത്തില. അതുകൊണ്ട് യോസേഫിനെ പറ്റി പറഞ്ഞ ആ ഫറവ പറയുന്നുണ്ടല്ലോ, ഇത്രയും ആ എന്താ പറയുക ദൈവാത്മാവുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഈ ഈ വൈരാഗ്യങ്ങളുടെയും കഷ്ടതയുടെയും മധ്യത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു ചൈതന്യത്തെ നല്ല രീതിയിൽ അദ്ദേഹം പോഷിപ്പിച്ചത് കൊണ്ടാണ് വൈരാഗ്യം അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല, ആ വൈരാഗ്യമില്ലായ്മയാണ് അദ്ദേഹത്തെ കണ്ട മനുഷ്യരിലൊക്കെ ഒരു ദൈവിക മനുഷ്യനായിട്ട് വെളിപ്പെട്ടത്. ആ വൈരാഗ്യമില്ലായ്മ വാസ്തവത്തിൽ എനിക്ക് ഞാനും ചിന്തിക്കും, ഈ ചില മനുഷ്യരൊക്കെ ഉണ്ട് വളരെ ശാന്തമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും എത്ര പ്രതികൂലതയാണെങ്കിലും വൈരാഗ്യമില്ലാതെ കാണുന്ന ചില ആത്മീയ പിതാക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ചൈതന്യം പലപ്പോഴും അവരുടെ കൂടെ ചേർത്ത് കൂടെ നിൽക്കാനും അവരെ ചേർത്ത് പിടിക്കാനും തോന്നും. നമുക്ക് ഈ വൈരാഗ്യത്തോടെ ഇടപെടുന്ന മനുഷ്യരെ നമുക്ക് ഒരിക്കലും സുഹൃത്ത് ബന്ധങ്ങളിലാക്കാൻ താല്പര്യം തോന്നത്തില്ല. നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെയല്ലേ, നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മൾ പങ്കാളികളോട് സംസാരിക്കുന്നപ്പോഴാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ഉള്ളൊരു മനസ്സങ്ങർക്കുണ്ടല്ലേ, അവർക്കുണ്ടാകുന്നൊരു ഒരു 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 ചന്തയിൽ നമ്മൾ അവരെ കാണപ്പെടല്ലേ ഉള്ളൂ. അല്ലെ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ പങ്കുവെക്കുക ആരോടും അങ്ങനെ നമ്മള്. അപ്പൊ ഞാൻ പറഞ്ഞു അതാ ശാന്തത എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ടത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി വളരെ ശാന്തതയാണ്. ആ ശാന്തത നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയൊരു ഭാഗ്യമാണ്. അപ്പം വാസ്തവത്തിൽ ഈ 10 പേരെയും ഒരു നിമിഷം കൊണ്ട് കാരാഗ്രഹത്തിലാക്കി ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും അതിനുള്ള ന്യായവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടും അധികാരത്തെ ന്യായത്തെ ലോകപരമായിട്ടുള്ള നീതി എല്ലാം മാറ്റിയിട്ട് ദൈവരാജ്യ നീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇതിന് പിന്നിലൊക്കെ നന്മയുണ്ടെന്നൊക്കെ ചിന്തിക്കത്തക്കവണ്ണം ഉള്ള ഒരു തലങ്ങളിലേക്ക് ഈ യോസഫ് നടന്ന മനുഷ്യൻ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛന് ഒരു നല്ലൊരു വിഷയമാണ് നമുക്ക് നൽകിയത്, സംശയമൊന്നുമില്ല. അച്ഛനത് ഈ ഒരു വിഷയത്തെ നമ്മുടെ മുമ്പാകെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് അല്ലെ നമ്മുടെ ആത്മീയ ജീവിതത്തെയോ നമ്മുടെ സഭാ ജീവിതത്തെയോ നമ്മുടെ കുടുംബ ജീവിതത്തെയോ ഞാൻ അവർക്ക് നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. ഈ ഓരോ സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് വൈരാഗ്യത്തോടുകൂടി മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ ആ ഇടവകയുടെ തന്നെ ഒരു ആത്മീക അന്തരീക്ഷത്തേക്ക് എത്ര മോശകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് കുടുംബത്തിലാണെങ്കിലും ഇവിടെ ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊരു നല്ല നമ്മളൊരു നല്ല സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ വൈരാഗ്യത്തിൽ ഇടപെടുന്നതിനല്ല, അനർഹമായ ഒരു അവസ്ഥ എനിക്ക് ദൈവം കരുണയോടെ തന്നപ്പോഴ് അതിന്റെ മഹത്വം കാണുവാനും അത് തന്ന ദൈവത്തെ ആരാധിക്കാനും ഒക്കെയാണ് നമ്മുടെ വിചാര ലോകം വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രശോഭിപ്പിക്കും, നമ്മുടെ തലമുറയും കൂടുതൽ പ്രകാശിപ്പിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. യോസഫ് എല്ലാ മനുഷ്യനും ആത്മീയ ജീവിതത്തിന് നല്ലൊരു വഴികാട്ടിയാണെന്ന് മാത്രം അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോൾ സ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഒരു ജസ്റ്റിൻ ജോസഫ് ലുക്കീമിയ ബാധിച്ച ചികിത്സയിലാണ്. ജസ്റ്റിൻ ജോസഫിനെ നമുക്ക് ഓർക്കാം. ഒരു ഷേർലി ഓർത്ത് പ്രാർത്ഥിക്കാം. ബ്രെയിൻ ട്യൂമറായിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരു ജിജു ചെറിയാനെ 40 ഉള്ളൂ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദമ്പതി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട്. അതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രാർത്ഥനയിൽ പ്രത്യേകം പറയണമെന്ന് അച്ഛനെയും കൊച്ചമ്മയും അച്ഛന് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു എബിൻ എവർത്ത് പ്രാർത്ഥിക്കാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിനോയ് ഓർത്ത് പ്രാർത്ഥിക്കാം, ബ്രെയിൻ ട്യൂമർ. മറ്റൊരു റജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ സെന്റ് തോമസ് ഇടവകയിലുള്ള റജിയെ ചികിത്സ നടക്കുന്നു, റജി ഓർക്കാം. ആക്സിഡന്റ് ആയിട്ടുള്ള ബേബി ജോസഫ്, ജോസഫ് തെനു ചെറിയ വരെ ഓർക്കാം. വർഗീസ് ജോർജിനെ ഓർക്കാം. മറിയാം അലക്സാണ്ടർ, ഒരു മോനി ആന്റി ഓർക്കാം. ജോയൽ, ജിയാൻ, ജെവലിൻ, മേഴ്സി, വത്സ, വത്സമ്മ, ഉതുപ്പ്, ബെഞ്ചമിൻ, സൂസൻ, ജോയൽ, ജോജി, മാത്യു. നമ്മൾ സ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ജോജി അച്ഛൻ്റെ മകൻ. ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. വൈദിക സെമിനാരിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പോകുന്നു. അത്രമാത്രം മാറ്റം ഉണ്ടായി ദൈവത്തിന്റെ കൃപ. വീട്ടിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ ജോയ് മറ്റൊരു ജോയൽ ഉണ്ട്. മിഷേൽ, മോളി, സാബു, ലോറൻ, ലളിത, ആലിസ്, ജോസഫ്, സാറാമ, ജിമ്മി, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമുക്ക് ശിരസുകളെ ദൈവം ഭാസമർപ്പിക്കും. കരുണയോടെ പരിപാലിക്കുന്ന കരുതുന്ന ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ നമ്മുടെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അവിടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കരുണയെ ഓർത്ത് എന്നെ മോഹത്തപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ ആരെന്നുള്ള സത്യസന്ധമായ ഒരു ഏറ്റുപറച്ചൽ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ നടത്തുകയാണെങ്കിൽ ദൈവമേ, ആ സന്നിധിയിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ളവരല്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചിന്തകള്, നോട്ടങ്ങള്, സംസാരങ്ങള്, ജീവിതത്തിൻ്റെതായ പരിമിതികള്, പ്രലോഭനങ്ങളിൽ കൂടിയുള്ള ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അങ്ങയിലുള്ള ബന്ധം ഞങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിലംപരിച്ചാക്കാതെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന ആ വലിയ കരുതലിനെ അവർ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, എന്നും ആ കനിവും കരുണയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ സൗഭാഗ്യവും അങ്ങേ അറിയത്തക്കവണ്ണം ഉള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ കരുണയാണ്. അത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് നേടിയെടുത്തതല്ല, അതും അതിന്റെ പിന്നിൽ അങ്ങയുടെ കരുണയാണ് തിരിച്ചറിഞ്ഞ് ആ സന്നിധിയിൽ നന്ദിയോടെ ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥമുണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് തന്ന ആരോഗ്യവും അങ്ങ് തന്ന അവസരങ്ങളും ബുദ്ധിയും തന്നിരിക്കുന്ന ധനവും സുഖങ്ങളും ഒക്കെ ഞങ്ങളുടേതായ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു തിരിച്ചറിവും അതിലേക്ക് വേണ്ടി ഒരുക്കം തക്കമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം ഞങ്ങളെ ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ അനുതാപത്തെ ഇവിടുന്ന് കൈക്കൊള്ളണമേ. വിശുദ്ധരായിട്ട് മാറാൻ ഞങ്ങളെ ഇവിടുന്ന് പരിശീലിപ്പിക്കണമേ. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളെല്ലാം അങ്ങയുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി പേര് പറയപ്പെട്ട എല്ലാവരെയും ദൈവങ്ങളുടെ മുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നു, വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനേകരുടെ പേരുകളുണ്ട്, അവരെയൊക്കെ ഓർക്കുന്നു. ബലപ്പെടുത്തണമേ ദൈവമേ. രോഗം സങ്കടങ്ങൾ ഉണർത്തുമ്പോഴും വേദന ഉണർത്തുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറം അങ്ങയുടെ മുഖം അവർക്ക് നൽകുന്ന ധൈര്യവും പ്രതീക്ഷയും സന്തോഷവും രോഗം പോലും അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാൻ സഹായിക്കണമേ. കല്ലിന്റെ വേറുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന സ്തേഫാനോസ് ആ ഏറെ ജീവിതത്തിന്റെ ഭാഗ്യമായിരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്വർഗം കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ്. ദൈവമേ, ആ മുഖം കാണുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദനയെ മറക്കുന്ന ഏറ്റവും സൗന്ദര്യമായ നിമിഷങ്ങൾ എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രോഗം പോലും അതൊരു അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളെ വളർത്തിയെടുക്കാൻ സഹായിക്കണമേ. ഓരോ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. രോഗമാകുന്ന സങ്കട കടലിൽ നിന്ന് അവിടുന്ന് ചേർത്ത് പിടിച്ച് സന്തോഷത്തിന്റെ തീരങ്ങളിലേക്ക് അവരെ നയിക്കണമേ. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനവും അത്തരം രീതിയിലുള്ള ബഹളങ്ങളൊക്കെ നടക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. പക്വതയോടുകൂടി കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്യത്തക്കോണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. സാമ്പത്തിക കഷ്ടതകൾ കൂടി കടന്നു പോകുന്നവരെയൊക്കെ ഓർക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസ്ത്രത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഒരു മാതൃകയുടെ കൂട്ടായ്മയായി ഈ സഭയെ അവിടുന്ന് വളർത്തണമേ. ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ദേശത്തെ മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദവും സാംക്രമിക രൂപവും മൂലം ഭയപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയുടെ വാഴ്ത്തനമേ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദീപോജനം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളെ കടന്ന് വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഭക്തിയോടെ നോമ്പ് നോക്കാനും നോമ്പിന്റെ ഒരു അർത്ഥമുണ്ടെന്നും അത് ഞങ്ങളുടെ ആന്തരിക ശുദ്ധീകരണമാണെന്നും ഹൃദയ ദൈവത്തെ കൂടുതൽ അറിയാനും അനുഭവിക്കാനുള്ള നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ നോമ്പിനെ സന്തോഷത്തോടെ വരവേൽക്കത്തക്കവണം ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഒരുക്കണമേ. ലോകത്തോട് യുദ്ധം ചെയ്യുന്ന പ്രലോഭന ശക്തികളെയൊക്കെ അതിജീവിക്കത്തക്കവണം ഈ നോമ്പ് പ്രാഥമിക കരുത്തേക്കുവാൻ ഞങ്ങളിൽ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയ സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. അച്ഛന്
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായിട്ട് സംബന്ധവും നമ്മെല്ലാവരോടും കൂടിയും പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും രോഗികളായവരോടുകൂടിയും ശുശ്രൂഷകളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്ക് ഉണ്ടായിരിക്കും ആറാകണമേ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പ്രസംഗിച്ച അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. വിസി വരികസച്ഛൻ, മാമനച്ഛൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. രോഗികളായി പേര് പറയപ്പെട്ട ആളുകളുടെയൊക്കെ പേരുകൾ എഴുതിയെടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ നോമ്പ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഭക്തിയോടും നോമ്പ് നോക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നോമ്പ് നമ്മുടെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമ്മാമയും അതുപോലെ തന്നെ ഇതിന്റെ പനോജിനോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.